Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം ശ്രോതാക്കളെ. അഭിമുഖ സംഭാഷണം കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ ആദ്യം, തുടർന്ന് വാർത്തകളും. അമലോത്ഭവനാഥയുടെ കർമ്മലീത സമൂഹത്തിൻ്റെ CMI സഭയുടെ പുതിയ പ്രയോർ ജനറൽ ഫാദർ പോൾ അച്ചാണ്ടിയുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഇന്ന്. നടപ്പുവർഷം നവംബർ 23 ക്രിസ്തുരാജന്റെ തിരുനാൾ ദിനത്തിൽ വത്തിക്കാനിൽ വെച്ച് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ചൻ, യൗപ്രാസ്യാമ്മ എന്നീ വാഴ്ത്തപ്പെട്ടവർ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടുമെന്ന് ഈ വ്യാഴാഴ്ച, അതായത് 12 ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചതാണ് ഈ അഭിമുഖത്തിന് പശ്ചാത്തലം. ബഹുമാനപ്പെട്ട പ്രയോർ അച്ഛൻ, വത്തിക്കാൻ റേഡിയോയിലേക്ക് സ്വാഗതം. അച്ഛൻ ഒന്ന് സ്വയം പരിചയപ്പെടുത്തുമല്ലോ.
എൻ്റെ പേര് പോൾ അച്ചാണ്ടി, CMI. എൻ്റെ സ്വദേശം തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട രൂപതയിൽ വെള്ളാഞ്ചിറ ഇടവകയിൽ നിന്നാണ്. മാതാപിതാക്കളുടെ ഏറ്റവും മൂത്ത മകനായി ജനിച്ചു. പ്രാരംഭ വിദ്യാഭ്യാസമൊക്കെ നാട്ടിൽ തന്നെ ചെലവഴിച്ചു. പിന്നീട് CMI സഭയിൽ ഒരു യോഗാർത്ഥിയായി ചേർന്ന് 1992 ഡിസംബർ മാസത്തിൽ സന്യാസ വൈദികനായി ശുശ്രൂഷ ആരംഭിക്കുകയാണ്. CMI സഭയുടെ മഹാരാഷ്ട്രയിലുള്ള ചാവറ മിഷനിലാണ് എൻ്റെ ആദ്യ സന്യാസ വൈദിക ശുശ്രൂഷ നിർവഹിക്കപ്പെടുക. പിന്നീട് ധർമ്മരാം ആസ്പദമാക്കി ക്രൈസ്റ്റ് കലാലയത്തിലും, പിന്നീട് പരിപഠനാർത്ഥം IIT മദ്രാസിലും, ശേഷം വൈദിക വിദ്യാർത്ഥികളുടെ ഗുരുവും ക്രൈസ്റ്റ് കോളേജിലെ MBA ഡിപ്പാർട്ട്മെൻ്റ് ചാർജുമായി ശുശ്രൂഷ ചെയ്തു. പിന്നീട് ദേവമാത പ്രവിശ്യയുടെ വിക്കർ പ്രൊവിൻഷ്യൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ചാർജ്, പിന്നീട് അമല മെഡിക്കൽ കോളേജിൻ്റെ ഡയറക്ടർ, ശേഷം ദേവമാത പ്രവിശ്യയുടെ പ്രൊവിൻഷ്യൽ, കഴിഞ്ഞ April 5 CMI സഭയുടെ പ്രിയജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു.
അച്ഛൻ വളരെ സന്തോഷപ്രദമായ ഒരു വേളയിലാണ് റോമിൽ സന്നിഹിതനായിരിക്കുന്നത്. ആഗോളസഭയ്ക്ക്, ഭാരതസഭയ്ക്ക്, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ അമലോത്ഭവനാഥയുടെ കർമ്മലീത സമൂഹത്തിന്, CMI എന്ന ചുരുക്കസജ്ഞയിൽ അറിയപ്പെടുന്ന ഈ സമൂഹത്തിന് വളരെ സന്തോഷപ്രദമായ ഒരു ദിനമാണ്. പ്രത്യേകിച്ച് ഈ വ്യാഴാഴ്ച, June 12 വ്യാഴാഴ്ച, ചവറപിതാവിൻ്റെയും യൗപ്രാസ്യമ്മയുടെയും വിശുദ്ധപദ പ്രഖ്യാപന തീയതി പ്രഖ്യാപിക്കപ്പെട്ടത്. അച്ഛൻ ആ സന്തോഷം വത്തിക്കാൻ റേഡിയോ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുമല്ലോ.
ഒത്തിരി സന്തോഷമുണ്ട്. നാളുകളായിട്ട് കേരള ജനത മുഴുവൻ, ഭാരത ജനത മുഴുവൻ, അതിലുപരി CMI, CMC കുടുംബാംഗങ്ങൾ വളരെ താല്പര്യപൂർവ്വം, ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു പൊൻസുദിനമാണ്. ചവറപിതാവ് യൗപ്രാസ്യമ്മ, രണ്ട് കർമ്മലീത്ത കുടുംബാംഗങ്ങൾ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കപ്പെടുക നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മീയ ഉത്കർഷത്തിന് ഇടവരുത്തുന്ന ഒരവസരമാണ്. പ്രത്യേകിച്ച് കേരളക്കരയുടെ ചരിത്രം ഒരു ആത്മീയ നിയോഗമാക്കി മാറ്റിയ വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട ചാവറപിതാവ്. ഒന്നുമില്ലാത്ത, ഒന്നുമല്ലാത്ത ഒരു സഭയെ, ഒരു സമൂഹത്തെ ആത്മീയമായി, സാമൂഹികമായി, വിദ്യാഭ്യാസപരമായി, സാംസ്കാരികമായി ഒരു സമഗ്ര വളർച്ചയ്ക്കുതകുന്ന കാഴ്ചപ്പാടുകളും ദർശനങ്ങളും പ്രവർത്തന ശൈലികളും ആവിഷ്കരിച്ച ഒരു വലിയ പിതാമഹനാണ് വാഴ്ത്തപ്പെട്ട ചാവറപിതാവ്.
തീയതി എന്നാണ്?
2014 November 23 തീയതി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്.
അപ്പോൾ ഈ തീയതിയോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ നടന്നു വരികയാണല്ലോ ഈ വിശുദ്ധവാദ പ്രഖ്യാപനത്തിനുള്ള. അപ്പോൾ അതിൻ്റെ സ്ഥലവും അതുപോലുള്ള അതിൻ്റെ ഒരുക്കങ്ങളും ഇവയൊക്കെ എന്തായിരിക്കുമെന്ന് അച്ഛനൊന്ന് വിശദീകരിക്കാമോ?
അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി എങ്കിലും ഈ തീയതി അറിഞ്ഞതിന് ശേഷം മാത്രമേ വ്യക്തമായിട്ടുള്ള ചില തീരുമാനങ്ങളിലേക്ക് വരുവാനായിട്ട് പ്രത്യേകിച്ച് ഭാരതസഭയ്ക്കും ഞങ്ങളുടെ സഭാംഗങ്ങൾക്കും സാധിക്കുകയുള്ളൂ. എങ്കിലും അഭിവന്യ പിതാക്കന്മാർ, മാറാലഞ്ചേരി പിതാവും മാർക്ലിമിസ് പിതാവും, ഞങ്ങളുടെ സഭാംഗങ്ങളും CMC സഭാംഗങ്ങളും ഒത്തൊരുമിച്ചുള്ള കൂടിക്കാഴ്ചയിൽ ചില ധാരണകളുണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ കാനണൈസേഷൻ പ്രോസസ്സിന് ശേഷം ഭാരതസഭയുടെ വലിയൊരു ആഘോഷം എന്ന രീതിയിൽ, വലിയൊരു ആത്മീയ വളർച്ചയ്ക്കുള്ള അവസരമെന്ന രീതിയിൽ ഒരു പൊതു ആഘോഷം കൊച്ചി എറണാകുളം കേന്ദ്രമായിട്ട് നടത്തണമെന്നാണ് പിതാക്കന്മാരുടെയും സഭാംഗങ്ങളുടെയും പൊതുവായിട്ടുള്ള ഒരു ആഗ്രഹം.
അപ്പോൾ വത്തിക്കാനിൽ വെച്ചായിരിക്കും വിശുദ്ധപദ പ്രഖ്യാപനം.
അതെ. അതിനുശേഷം അധികം വൈകാതെ തന്നെ ഭാരതസഭയുടെ ഒരു ആഘോഷം, കാരണം എല്ലാവർക്കും തന്നെ വത്തിക്കാനിലേക്ക് വരാൻ സാധിക്കില്ല. എങ്കിലും ഈ ആത്മീയ ചൈതന്യം സ്വന്തമാക്കാൻ കേരളക്കാര് മുഴുവൻ, ഭാരതസഭ മുഴുവൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പൊതു ആഘോഷം, അഴുത്തപ്പെട്ട ചാവറപിതാവിൻ്റെയും എഫ്രാസിമിയുടെയും വിശുദ്ധ പദവി പ്രഖ്യാപനം ഒരു പൊതു ആഘോഷമായിട്ട് കൊണ്ടാടുവാനായിട്ട് സഭ ആഗ്രഹിക്കുന്നു.
ഏത് രീതിയിലായിരിക്കും, എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരുക്കങ്ങൾ?
പ്രത്യേകിച്ചും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഇതൊരു ആത്മീയമായ, അതോടനുബന്ധിച്ച് കുറേയും കൂടിയും കർത്താവിൻ്റെ ദരിദ്രരോട് പക്ഷം ചേരുന്ന സാമൂഹികമായൊരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതായിരിക്കണം ഈ ആഘോഷമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. പ്രത്യേകിച്ച് ഇക്കാലഘട്ടത്തിൽ കുടുംബ വിശുദ്ധീകരണം, കുടുംബങ്ങൾ ശിഥിലമാകുന്ന ചുറ്റുപാടുകളിൽ, പ്രത്യേകിച്ചും കടന്നുവരുന്ന സിനഡ് പോലും പിതാക്കന്മാർ ചർച്ച ചെയ്യുക കുടുംബത്തെക്കുറിച്ചാണ്. വാഴ്ത്തപ്പെട്ട ചാവറപിതാവിൻ്റെ വലിയൊരു ദർശനം കുടുംബത്തിലൂന്നിയൊരു ആത്മീയതയാണ്. അതുകൊണ്ടാണ് നല്ല അപ്പൻ്റെ ചാവരുൾ എന്ന ചെറു ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം തൻ്റെ ഇടവകാംഗങ്ങൾക്ക് ഉത്തമ കുടുംബത്തെക്കുറിച്ചുള്ള ബോധ്യവും ബോധവും നൽകുക. അതുകൊണ്ട് കുടുംബ വിശുദ്ധീകരണത്തിലൂടെ കേരളക്കരയെ, ഭാരതസഭയെ, ആഗോളസഭയെ വളർത്തുന്ന ഒരു കാഴ്ചപ്പാട് സ്വന്തമാക്കുക. അതിനുതകുന്ന കുടുംബ നവീകരണ ധ്യാനങ്ങൾ, അല്ലെങ്കിൽ പ്രശ്ന ബാധിതമായ കുടുംബങ്ങൾക്ക് കൗൺസിലിംഗ്, ഇതര ആനുകാലികമായ പ്രശ്ന പരിഹാര വേദികൾ സംഘടിപ്പിക്കുക ഒന്നാമത് ശ്രമമാണ്. അതിലൊക്കെ ഉപരിയായിട്ട് സഭാംഗങ്ങളുടെ തന്നെ വലിയൊരു സ്വയം വിശുദ്ധീകരണം, ഒരു ആത്മീയമായ വളർച്ച, സമൂഹത്തിൻ്റെ സമൂഹപരമായിട്ടുള്ളൊരു വളർച്ച, അതോടുകൂടി തന്നെ ഏറ്റവും ആവശ്യമായ ജീവിതങ്ങളിലേക്കുള്ള ഒരു കടന്നു ചെല്ലൽ പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുക. അതിനുതകുന്ന പ്രത്യേകിച്ച് ഭവനരഹിതർക്ക് ഭവന നിർമ്മാണ പദ്ധതികളൊക്കെയാണ് പ്രധാനമായിട്ട് ഞങ്ങൾ ആവിഷ്കരിക്കുക. പ്രത്യേകിച്ച് കുടുംബത്തിലൂന്നിയ ആത്മീയത എല്ലാ മേഖലകളിൽ സമഗ്രമായ ഒരു ദർശനം.
ഫ്രാൻസിസ് പാപ്പ പറയുന്ന പോലെ ഇറങ്ങിച്ചെല്ലുക,
അതെ,
ആടുകളുടെ കൂടെ ആയിരിക്കും,
ആടുകളുടെ കൂടെ ആയിരിക്കുക. അതുപോലെ തന്നെ കുറേയും കൂടിയും അവശർക്ക്, കഷ്ടപ്പെടുന്നവർക്ക്, വീടില്ലാത്തവർക്ക്, അല്ലെങ്കിൽ ആരാരും ഇല്ലാത്തവർക്ക്, അവർക്കൊക്കെ താങ്ങും തണലുമാകാനുള്ള ചില സംരംഭങ്ങൾ തുടങ്ങണമെന്നുള്ളതാണ് രണ്ട് സഭകളുടെയും വലിയ ഒരു ഉൾക്കാഴ്ച.
ചാവറപിതാവിന്റെ ദർശനങ്ങളും ഇതൊക്കെ തന്നെ ആയിരുന്നല്ലോ. ഏത് കാര്യത്തിലും പിതാവ് ജീവിതത്തിലെ എല്ലാ മേഖലകളെയും സ്പർശിച്ചൊരു വ്യക്തിയാണ്. വിദ്യാഭ്യാസം, കുടുംബം, സമൂഹത്തിലെ ആവശ്യത്തിലിരിക്കുന്നവരുടെ ചാര, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഒന്നും ആകാൻ ആഗ്രഹിച്ചില്ല, പക്ഷെ എല്ലാമായിരുന്നു.
അതെ,
അതായിരുന്നു അദ്ദേഹത്തിന്റെ വ്യക്തിത്വം. അതേക്കുറിച്ച് അച്ഛനെന്താ പറയുന്നത്?
ചാവറപിതാവ് ഒരു കാലഘട്ടത്തിന്റെ നിലവിളിക്കുള്ള ഒരു ഉത്തരമായിരുന്നു. പ്രത്യേകിച്ച്
പക്ഷെ അത് ഇന്നും പ്രസക്തമാണ്.
ഇന്നും വളരെ പ്രസക്തമാണ്. കാരണം ഇന്നും മനുഷ്യന്റെ ദീനരോധനങ്ങള് കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഇതര വഴിത്താരകളിലും നമ്മൾ കേൾക്കുന്നുണ്ട്. അതാണ് ഒരു സന്യാസ സഭയുടെയും കത്തോലിക്ക സഭയുടെയും ഒക്കെ വലിയ ദർശനം തന്നെ. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഫ്രാൻസിസ് പിതാവും പറയുന്നത് വേറിട്ട ഒരു ചിന്താഗതിയല്ല. അതുകൊണ്ട് കുടുംബങ്ങളിലൂടെ വിശുദ്ധീകരണവും കുടുംബങ്ങളിൽ തുടങ്ങുന്ന ആ ആത്മീയ ശുശ്രൂഷയുടെ വികാസമാണ് സമൂഹത്തിൽ കാതലായിട്ടുള്ള പരിവർത്തനം സംജാതമാക്കുക.
ഗാർഹികസഭ.
അപ്പോൾ 1871 ജനുവരി 3 മരിച്ച ചാവർപിതാവ് വത്തിക്കാൻ കൗൺസിലിൽ വിഭാവനം ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഈ ഗാർഹിക സഭയുടെ ബാലപാഠങ്ങൾ കേരളക്കരയെ തന്റെ ഇടഭാഗങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്.
ജീവിതത്തെ തൊട്ടറിഞ്ഞ വ്യക്തിത്വം,
വ്യക്തമായിട്ട് എങ്ങനെ കുട്ടികളെ വളർത്തണം, എങ്ങനെയായിരിക്കണം കുടുംബം, മാതാപിതാക്കളുടെ ബന്ധം, ഇന്നത്തെ ശാസ്ത്രീയ കാഴ്ചപ്പാട് പോലും, സാമൂഹിക സാങ്കേതിക വിദ്യകൾ ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ പോലും വളരെ സൈക്കോളജിക്കൽ അപ്രോച്ച് വാഴ്ത്തപ്പെട്ട ചാവർപിതാവ് ഈ കാര്യങ്ങളോടൊക്കെ പുലർത്തിയിട്ടുണ്ട്. അതിന്നും കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും യുവജനങ്ങൾക്കും കുട്ടികൾക്കൊക്കെ വലിയ ശക്തിയും പഠിക്കേണ്ട പാഠങ്ങളും പ്രചോദനവുമാണ്.
അദ്ദേഹത്തിന്റെ ആത്മീയ പുത്രിയാണ് എഫ്രാസിമ.
അതെ,
എഫ്രാസിമയെ പറ്റി രണ്ട് വാക്ക്.
എഫ്രാസിമ വലിയൊരു ആത്മീയ സ്രോതസ്സായിരുന്നു. മരിച്ചാലും മറക്കില്ല എന്ന് പറഞ്ഞ് ആ പ്രാർത്ഥന ജീവിത ആദർശമാക്കി മാറ്റിയ വ്യക്തിയാണ്. ഒരു ചലിക്കുന്ന സക്രാരി ദിവികാരുണ്യ സന്നിധിയിൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, സമൂഹത്തിലെ പരിവർത്തനത്തിന് വേണ്ടി, കൊച്ചുമക്കൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുടെ ഒരു വലിയ മധ്യസ്ഥയാണ് വാഴ്ത്തപ്പെട്ട എഫ്രാസിമ. പ്രത്യേകിച്ചും ഒല്ലൂർ ചുറ്റുപാടുകളിൽ, തൃശ്ശൂർ നാട്ടിൻപുറങ്ങളിലൊക്കെ ഏറ്റവും അധികം ആത്മീയ ചൈതന്യം കൊണ്ട് ജനത്തെ ആകർഷിക്കുന്ന വലിയ വ്യക്തിത്വമാണ് എഫ്രാസിമ. CMI CMC കുടുംബാംഗങ്ങൾക്ക് ഏറ്റവും ഇരട്ടി മധുരം പകരുന്ന ഒരു അവസരമാണിത്. ചവരപിതാവ് എഫ്രാസിമയും ഒരേ സമയം തന്നെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുക. ചവറപ്പിതാവ് ബഹുമുഖ പ്രതിഭയായിരുന്നെങ്കിൽ പ്രാസ്യമ്മ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ അടിയുറച്ച ഒരു ജീവിത ശൈലിയുടെ ഒരു
ഉടമയായിരുന്നു. രണ്ട് പുണ്യാത്മാക്കൾ പുണ്യപദത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. പക്ഷെ പലപ്പോഴും ഒരു ചോദ്യം സാധാരണ ജനങ്ങളിൽ നിന്നുണ്ടാകാം, ഭാരത മണ്ണിൽ വെച്ച് ഇങ്ങനെ ഒന്ന് നടന്നുകൂടെ, എന്തുകൊണ്ട് വത്തിക്കാനിൽ? ആ ഒരു ചോദ്യം വളരെ സങ്കീർണമാണ്, എന്നാൽ വളരെ ലളിതവുമാണ്. അച്ഛൻ അതിനൊരു ഉത്തരം വത്തിക്കാൻ റേഡിയോ ശ്രോതാക്കൾക്ക് നൽകുമല്ലോ.
ഭാരത മണ്ണിൽ ഇത് സംഭവിക്കാൻ എല്ലാവർക്കും വളരെയധികം ആഗ്രഹവും താല്പര്യവുമുണ്ട്. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുകയില്ല, എല്ലാം ഒരു നിയോഗമാണ്. പ്രത്യേകിച്ച് രണ്ട് വിശുദ്ധാത്മാക്കളെ ഭാരത സഭയ്ക്ക് കിട്ടുക എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അത് ഭാരതക്കരയിൽ നടന്നിരുന്നെങ്കിൽ എന്ന് ഒത്തിരിയേറെ മനുഷ്യർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ഹിതം വത്തിക്കാനിൽ സംഭവിക്കുമ്പോൾ സാർവത്രിക സഭയ്ക്കും ഈ രണ്ട് വിശുദ്ധരും സംരംഭരാകുകയാണ്, അവർ വിസിബിളാകുകയാണ്. അതുവഴിയായിട്ട് ഭാരത മണ്ണിലെ രണ്ട് വിശുദ്ധാത്മാക്കൾ ആഗോള സഭയുടെ വലിയ സാന്നിധ്യമായിട്ട് മാറാൻ കൂടിയും ഒരുപക്ഷെ വത്തിക്കാനിലെ ഈ വിശുദ്ധ പദവി പ്രഖ്യാപനവും ചടങ്ങുകളും ഒക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഇന്ന് CMI CMC സഭകൾ, സന്യാസ സമൂഹങ്ങൾ ഭാരതത്തിന് വെളിയിൽ 28-30 രാഷ്ട്രങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭാരതത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സമൂഹമല്ല പ്രത്യേകിച്ച് സുറിയാനി സഭയും കർമ്മലീത്ത സഭയും. അതുകൊണ്ട് തന്നെ സർവ്വലോകത്തിനും പ്രതീക്ഷ പകരുന്നൊരു ഉത്സവമായിട്ട് വത്തിക്കാനിലെ ഈ ആഘോഷ നാമകരണ പരിപാടികളെ കാണുന്നതും വേറിട്ടൊരു കാഴ്ചയായിട്ട് മാറും.
ഇനി അച്ഛൻ, CMI സഭയുടെ പ്രയോജനം എന്ന നിലയ്ക്ക് സമൂഹ അംഗങ്ങൾക്ക് ഈ ഒരു പ്രത്യേക വേളയിൽ നൽകാനുള്ള സന്ദേശം, ഒപ്പം അച്ഛൻ രണ്ട് വിശുദ്ധാത്മാക്കൾ ഏതാണ്ട് ഒരേ സമൂഹത്തിൽ നിന്ന് വരുന്നു എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എല്ലാവർക്കും മലയാള മക്കൾക്ക് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്?
പ്രത്യേകമായി വാഴ്ത്തപ്പെട്ട ചാവറപ്പിതാവിൻ്റെ ജീവിത ശൈലി കുറേം കൂടിയും ആധികാരികമായി സ്വന്തമാക്കാനുള്ള ഒരു അവസരമായിട്ടാണ് രണ്ട് സന്യാസ സഭകളും പ്രത്യേകിച്ച് ഈ സമയത്ത് ഈ നിയോഗത്തെ കാണുന്നത്. വാഴ്ത്തപ്പെട്ട ചാവറപ്പിതാവിൻ്റെ ആത്മീയ ചൈതന്യം, സാമൂഹിക ആഭിമുഖ്യം, ദൈവജനത്തിനുള്ള ആ സമർപ്പണം, അത് കുറേം കൂടിയും പ്രോജ്വലിപ്പിച്ച് ദൈവജനത്തിന് സ്വീകാര്യമായ ഒരു സമൂഹമാക്കി ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. രണ്ടാമതായിട്ട് വാഴ്ത്തപ്പെട്ട ചാവറപ്പിതാവിൻ്റെ ദർശനങ്ങൾ ജീവിക്കാനായി ഭാരതസഭയെ, പ്രത്യേകിച്ചും CMI CMC കുടുംബാംഗങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും എല്ലാ സ്ഥലങ്ങളിലും വ്യാപിപ്പിക്കുക. അത് ആത്മീയ വിശുദ്ധീകരണവും സാമൂഹിക അവബോധവുമുള്ള വിവിധ പ്രവർത്തനങ്ങൾ വഴി, അത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാകാം, മിഷൻ മേഖലകളാകാം, എല്ലാ മേഖലകളിലും ഒരു സമഗ്രത ചാവറപ്പിതാവിൻ്റെ വലിയ സാക്ഷ്യമാണ്. അതുപോലെ വിപ്രാസ്യമ്മയുടെ ആ പ്രാർത്ഥനാ നിർഭരമായ ജീവിതശൈലി, പ്രശ്നങ്ങൾക്കൊക്കെ തമ്പുരാന്റെ മുമ്പിൽ മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് പ്രശ്ന പരിഹാരം കണ്ടെത്തുന്ന, അവർക്ക് ശക്തി പകരുന്ന ഒരമ്മയെ ഏപ്രാസ്യമ്മയിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഇപ്പോൾ ഇവ രണ്ടുപേരും വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഭാരതസഭ കുറേയും കൂടി വിശുദ്ധിയുള്ള സഭയായി, ഭാരത സഭാംഗങ്ങൾ വിശുദ്ധരെ വാർത്തെടുക്കുന്ന ഒരു സമൂഹമായിട്ട് മാറുകയാണ്. പ്രത്യേകിച്ചും ചാവറപ്പിതാവ് സഭയെ കണ്ടത് സുറിയാനി സഭ ഒരു മച്ചിയായ സഭ, വിശുദ്ധരില്ലാത്ത സഭയായിരുന്നു. അതിന് ചാവർപ്പിതാവ് തന്നെ വിശുദ്ധനായിക്കൊണ്ട് ഒരു മാതൃക നൽകിയിരിക്കുക. ഇനിയും ധാരാളം വിശുദ്ധാത്മാക്കൾ തോമാസ്ലീഹ കൊളുത്തിയ വിശ്വാസ പൈതൃകത്തിൽ ഉണ്ടാകണം എന്നുള്ള വലിയൊരു ആവേശം കേരളക്കരയ്ക്കും ഭാരതസഭയ്ക്കും നൽകുന്ന വലിയ ഒരു നിയോഗത്തിൻ്റെ അവസരമാണിത്. അതുകൊണ്ട് സ്വയവിശുദ്ധീകരണം, ആത്മീയമായ വളർച്ച, കുടുംബങ്ങളുടെ വിശുദ്ധീകരണം, ചുറ്റുപാടുമുള്ള ജീവിതങ്ങളിലേക്കുള്ള ഒരു ഇറങ്ങിത്തിരിക്കൽ, അങ്ങനെ കർത്താവിൻ്റെ സുവിശേഷത്തിന് സമഗ്രമായി സാക്ഷ്യം വഹിക്കുവാൻ ഈ നിയോഗം ഭാരതമക്കളെ ക്ഷണിക്കുകയാണ്.
നിങ്ങൾ ഇതുവരെ കേട്ടത് CMI സഭയുടെ പുതിയ പ്രയോജനങ്ങൾ ഫാദർ പോൾ അച്ചാണ്ടിയുമായി ജോയി നടത്തിയ അഭിമുഖ സംഭാഷണം.